Praise the Lord. The tempter and the tempted. പരീക്ഷകനും പരീക്ഷിക്കപ്പെടുന്നവനും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. പരീക്ഷകനായ സാത്താൻ, അതായത് ഉൽപ്പത്തി 3-ലെ പഴയ പാമ്പ്, തൻ്റെ തന്ത്രങ്ങളുമായി ദൈവസൃഷ്ടിയായ മനുഷ്യനോടൊപ്പം ആദ്യം മുതൽ കൂടിയതാണ്. അവൻ തൻ്റെ ചതിവും വഞ്ചനയും ഇന്നും തുടരുന്നു. പരീക്ഷകൻ ഒരുക്കുന്ന ഭൗതിക നന്മകൾ ആഗ്രഹിക്കുന്നവർ വീണ്ടും വീണ്ടും ആ പിടിയിൽ അകപ്പെടുന്നതല്ലാതെ രക്ഷപ്പെടുവാൻ കഴിയുന്നില്ല. ഒരിക്കൽ പ്രാർത്ഥനാ വിഷയവുമായി എന്നെ സമീപിച്ച ഒരു വിവാഹിതനായ ഉദ്യോഗസ്ഥന്റെ അനുഭവം. പരീക്ഷകനിൽ നിന്ന് രക്ഷ നേടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി രേഖപ്പെടുത്തുവാൻ താൽപ്പര്യപ്പെടുന്നു. ആത്മാർത്ഥമായി സത്യസന്ധമായി ജോലി ചെയ്യുന്ന, അന്യായമായി പണം സമ്പാദിക്കാത്ത, യാതൊരു ദുശീലമില്ലാത്തവനും കുടുംബസ്നേഹിയുമായിരുന്നു ഈ ഉദ്യോഗസ്ഥൻ. എന്നാൽ ലൂക്കോസ് 18:22 നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന ചോദ്യവുമായി യേശുവിൻ്റെ അടുക്കൽ ചെന്ന ആ പ്രമാണിയെപ്പോലെ യേശു ആ പ്രമാണിയോട് പറഞ്ഞു, ഒരു കുറവ് നിനക്കുണ്ട്. അതുപോലെ ഈ ഉദ്യോഗസ്ഥനും ചില കുറവുകളുണ്ടായിരുന്നു. ഒന്നാമതായി, പണത്തെ അധികം സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു. പ്രാർത്ഥനയോടല്ലാതെ അധ്വാനിച്ചുണ്ടാക്കിയ പണമായാലും വസ്തുവകകളോ ഫ്ളാറ്റുകളോ ഒക്കെ അദ്ദേഹം വാങ്ങിക്കൂട്ടി. അതിൽ നിന്നൊന്നും ലഭിക്കേണ്ട നന്മകൾ അദ്ദേഹത്തിന് ലഭിച്ചില്ല, എല്ലാം നഷ്ടമായിക്കൊണ്ടിരുന്നു. രണ്ടാമതായി, തൻ്റെ ഭവനത്തിൽ ദൈവീക കൽപ്പനകൾ ലംഘനങ്ങൾ കണ്ടിട്ടും കണ്ടില്ല എന്ന് കരുതി. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, ഇതൊന്നും ചെയ്തുമില്ല. ഫലമോ, എത്ര അധ്വാനിച്ചാലും മേലുദ്യോഗസ്ഥർ അദ്ദേഹത്തിൻ്റെ പ്രയത്നം അംഗീകരിക്കുന്നില്ല. ഒരു സന്തോഷവും ലഭിക്കാത്ത വിധത്തിൽ പരീക്ഷകൻ അദ്ദേഹത്തെ ഞെരുക്കുകയാണ്. നിങ്ങൾക്കറിയാം, നീന്തറിയാതെ മുങ്ങിത്താഴ്ന്ന ഒരുവനെ രക്ഷിക്കുവാൻ ചെല്ലുന്നവനെ മരണവെപ്രാളമുള്ള വ്യക്തി പിടിച്ച് താഴ്ത്തുകളയും. ചിലപ്പോൾ രണ്ടുപേരും മരണപ്പെട്ടു എന്ന് വരാം. ഈ ഉദ്യോഗസ്ഥന്റെ തകർച്ചയുടെ കാരണം കൽപ്പന അനുസരിക്കാത്തവർ അദ്ദേഹത്തെ ചുറ്റി വരിയുന്ന അനുഭവമാണ്. ആ ബന്ധനത്തിൽ നിന്ന് അദ്ദേഹം വിമുക്തനാകണമെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടുന്നത് തൻ്റെ ജീവിതം മൂലം, തൻ്റെ പ്രാർത്ഥന മൂലം അവരെ ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കുവാൻ അദ്ദേഹത്തിന് കഴിയണം. ആ കഴിയാതെ പോയതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പാളിച്ചയ്ക്ക് കാരണം. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവചനം 58-ാം അധ്യായത്തിൻ്റെ 13-ും 14-ും വാക്യങ്ങൾ. യെശയ്യാ പ്രവചനം 58:13-ും 14-ും വാക്യങ്ങൾ ശ്രദ്ധിക്കുക. നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബത്തിൽ നിന്റെ കാൽ അടക്കി വയ്ക്കുക. യഹോവയുടെ വിശുദ്ധ ദിവസത്തിൽ കാലടക്കി വയ്ക്കുക എന്ന് പറഞ്ഞാൽ കാലാണ് നമ്മളെ വേണ്ടാത്ത വഴിയിൽ കൂടി യാത്ര ചെയ്യുന്നത്. വേണ്ടാത്ത പ്രവൃത്തികൾ ചെയ്യുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന കാലുകളെ അടക്കി വയ്ക്കുവാൻ നമുക്ക് കഴിയണം. കൂടാതെ തുടർന്ന് ശബത്തിന് ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്ന് നീ പറയുകയും നിന്റെ വേലയ്ക്കു പോകുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുക. ഇത് ഇന്നത്തെ തലമുറ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഇന്നത്തെ തലമുറ മാത്രമല്ല, ഞായറാഴ്ച ദിവസത്തെ അലക്ഷ്യമായി ഉപയോഗിക്കുന്നവർ അറിയേണ്ട ഒരു കാര്യമാണ്. വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്ന് പറയണം. അന്ന് നീ യാതൊരു വേലയും ചെയ്യരുത് എന്ന് കൽപ്പനകളിൽ ദൈവം തന്നിട്ടുള്ളത്. നിന്റെ കാര്യാദികളെ നോക്കി സമയം കളയുകയോ വ്യർത്ഥ സംസാരത്തിൽ ഇരുന്ന് നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുക. ബഹുമാനിക്കുകയും ചെയ്താൽ യഹോവ എന്ത് ചെയ്യുമെന്ന് 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു. നീ യഹോവയിൽ പ്രമോദിക്കും, ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോബിൻ്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. അപ്പം പോഷിപ്പിക്കണമെങ്കിൽ ദൈവം നമ്മളെ ഉന്നതിയിലെത്തിച്ച് അനുഗ്രഹിക്കണമെങ്കിൽ നാം വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമായി കാണുകയും അന്ന് നമ്മുടെ സമയത്തെ വ്യർത്ഥമാക്കി കളയാതിരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ ന്യായശാസ്ത്രിയോട് നിത്യജീവനെ അവകാശമാക്കുവാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച ആ പ്രമാണിയോട്, ധനികനോട് യേശു പറഞ്ഞ മറുപടി, നിന്റെ കുറവുകളെ നീ പരിഹരിക്കുക. കുറവെന്താണെന്ന് യേശു വ്യക്തമായി പറയുന്നുണ്ട്. ലൂക്കോസ് 18 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാലേ നമുക്കത് മനസ്സിലാകുന്നതാണ്. കുറവ് നികത്തുന്നവന് നിത്യരാജ്യത്തിന് അവകാശിയാകും. കുറവ് നികത്തുന്നവനെ ദൈവം അനുഗ്രഹിക്കും. കുറവ് നികത്തുന്നവൻ്റെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരിക്കും. അവൻ കുറവ് നികത്തുന്നവനെ പരീക്ഷകന്റെ കയ്യിൽ നിന്ന് ദൈവം രക്ഷിക്കുകയും ചെയ്യും. അതിനായി എന്ത് ചെയ്യണം? പ്രാർത്ഥന, ആരാധന ഇവ നഷ്ടമാക്കാതെ യേശുവിൽ നിന്ന് അകന്നു പോകാതെ യേശുവിനോട് ചേർന്ന് ജീവിക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ അവൻ നമ്മെ അനുഗ്രഹിക്കും. ഈ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കൂടുതൽ സമയം പ്രാർത്ഥനയിൽ കഴിക്കുകയാണ് വേണ്ടത്. നിങ്ങളെ കൊണ്ട് ഒന്നും പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ കണ്ണടച്ച് സൈലൻ്റായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുക. ദൈവം നിങ്ങളോട് സംസാരിക്കും. പ്രതികൂലത്തെ അതിജീവിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ 40 രാവും 40 പകലും ഉപവസിച്ച യേശുവിൻ്റെ അടുക്കലാണ് പരീക്ഷകൻ ചെന്നതെന്ന കാര്യം നാം മറക്കരുത്. അപ്പൊ നാം എത്ര ഭംഗിയായി ജീവിക്കുന്നുവോ, എത്ര നല്ല രീതിയിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നു, അപ്പോഴും പരീക്ഷകന്റെ നോട്ടം നമ്മുടെ മേലുണ്ടെന്ന് നമ്മൾ മറന്നുപോകരുത്. യേശുവിനെ മരുഭൂമിയിൽ പരീക്ഷകൻ നേരിട്ടത് 3 കാര്യത്തിലായിരുന്നു. 40 രാവും 40 പകലും ഉപവസിച്ചവന് ഭക്ഷണം ആവശ്യമാണെന്ന് സാത്താൻ അറിയാം. അപ്പോൾ 1-ാമത്തെ പരീക്ഷണവുമായി ചെന്നത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണ്. ഉപവസിച്ചവന് വിശപ്പിനെ കീഴ്പ്പെടുത്താൻ പ്രയാസമെന്ന് സാത്താൻ തെറ്റിദ്ധരിച്ചു. 2-ാമതായി ദൈവത്തെ പരീക്ഷിക്കുന്നവനാക്കുവാനുള്ള ഒരു ശ്രമം നടത്തി. മൂന്നാമതായി, സകലതും, അതായത് ഭൗമികമായ സകലതും സാത്താനെ നമസ്കരിച്ചാൽ, പരീക്ഷകനെ നമസ്കരിച്ചാൽ നേടുവാൻ കഴിയും എന്ന പ്രേരണ അവന് നൽകി. എന്നാൽ യേശു വചനത്താൽ സാത്താനെ എതിർത്തു. മത്തായി 4:4, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് പറഞ്ഞു. 4:7, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് പറഞ്ഞു. 4:10, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന നിർദ്ദേശം കൂടെ കേട്ടപ്പോൾ പിശാച് എന്ന പരീക്ഷകൻ യേശുവിനെ വിട്ടുപോയി. അപ്പോൾ പിശാച് എന്ന പരീക്ഷകൻ നമ്മുടെ അടുക്കൽ നിന്ന് ഓടിപ്പോകണമെങ്കിൽ പ്രാർത്ഥനയും വചനധ്യാനവുമാണ് നമ്മുടെ ഏക ആശ്രയം. ഇതുപോലെ ഇന്നത്തെ തലമുറയുടെ ഇടയിൽ അവർ അറിഞ്ഞോ അറിയാതെയോ വളർത്തുന്ന ചില വിഷം പാമ്പുകളുണ്ട്. പഴയ പാമ്പായ സാത്താനെ പോലെ ചില വിഷപ്പാമ്പുകൾ ഇന്നും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിലുണ്ട്. അവരറിയുന്നില്ല ഇത് ചീറ്റുന്ന വിഷത്തിൻ്റെ ശക്തി. എന്തെല്ലാമാ അത്? വീഡിയോ ഗെയിംസ്, കാർട്ടൂൺ കാണൽ, ഫേസ്ബുക്കിലെ കളികൾ മുതലായവ നിങ്ങളുടെ പണം, സമയം, ആരോഗ്യം ഇവയില്ലാതാക്കുന്നു. മാത്രമല്ല ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിന്ന് അകറ്റി നിങ്ങളെ നിത്യ നരകത്തിന് യോഗ്യരാക്കുന്നു. കഴിഞ്ഞ ദിവസം ദിനപത്രത്തിൽ ഒരു വാർത്ത കണ്ടു. ഈ വിഷപ്പാമ്പുകളെ വളർത്തുന്ന കുഞ്ഞുങ്ങൾക്ക് ചികിത്സാ കേന്ദ്രങ്ങൾ ആവശ്യമാണ്. അതായത് കമ്പ്യൂട്ടർ മാനിയ കുഞ്ഞുങ്ങളുടെ ഇടയിൽ അങ്ങ് വർദ്ധിച്ചു. അവരുടെ വിരലുകൾ, ഓ ചൂണ്ടു വിരലുകൾക്ക് ഒരു തരം തരിപ്പ് അനുഭവപ്പെട്ടു തുടങ്ങി. ആ തരിപ്പ് മാറണമെങ്കിൽ അവരുടെ ഫോണിനെയോ അവരുടെ കമ്പ്യൂട്ടറിനെയോ അവർക്ക് തൂത്തോണ്ടിരുന്നെങ്കിലേ പറ്റൂ. ലഹരി ഉപയോഗത്തിൽ കീഴ്പ്പെട്ടവരെ പോലെ ഇവരുടെ ചൂണ്ടുവിരലുകൾ തരിക്കുമ്പോൾ തലച്ചോറ് ചിന്തകളെ ഉണർത്തുകയും അവർ അതിൽ വീണുപോവുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ളവർക്ക് ട്രീറ്റ്മെൻ്റ് ആവശ്യമാണെന്നും അതിനുള്ള സൗകര്യങ്ങൾ എല്ലായിടത്തും ഉണ്ടാക്കണമെന്നും എഴുതിയിരിക്കുന്നതായി കണ്ടു. ഈ പരീക്ഷകളെ അതിജീവിപ്പാൻ ക്രിസ്തുവിൽ നിന്ന് നമ്മെ അകറ്റുന്ന ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം അകന്നു നിൽക്കുവാൻ വചനത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. എല്ലാ അറിവും എല്ലാ കാര്യങ്ങളും ശരിയായി ഉപയോഗിക്കുന്നവന് മാത്രമേ അതിൻ്റെ പ്രയോജനമുണ്ടാകുകയുള്ളൂ. ദൈവവചനം എത്ര പ്രാവശ്യം നീ വായിച്ചാലും നിന്നെ അത് സ്വർഗരാജ്യത്തോട് അടുപ്പിക്കുകയുള്ളൂ, അല്ലാതെ ഒരിക്കലും അത് നിന്നെ അതിൽ നിന്ന് അകറ്റുകയില്ല. വചനം പഠിക്കുന്നവന് ഭൗമിക ജീവിതത്തിലും ദൈവം അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ താലോലിക്കുന്ന അനുസരണക്കേടെന്ന ഈ പഴയ പാമ്പിനെ പുറത്താക്കുവാൻ എന്ത് ചെയ്യണം? ഇന്ന് വരെ ഈ പാമ്പിനെ നിങ്ങൾ താലോലിച്ചുകൊണ്ടിരുന്നായിരിക്കാം. ദൈവഹിതമില്ലാത്ത പ്രവൃത്തികൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതിനെ പുറത്താക്കുവാൻ ഒരു 4 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 1, തെറ്റുകൾ ദൈവമുമ്പാകെ സമ്മതിച്ച് ഏറ്റുപറയുക. 2, ദൈവവുമായി ഒരു ഉടമ്പടി ചെയ്യുക. ഇതിനെ അതിജീവിക്കുവാൻ അവൻ നിങ്ങളെ സഹായിക്കും. തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ദൈവവുമായി ഉടമ്പടി ചെയ്തു കഴിയുമ്പോൾ 3, നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവത്തിൻ്റെ പാദപീഠത്തിങ്കൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. 4, തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഉടമ്പടി ചെയ്ത് സമർപ്പിച്ച് പ്രാർത്ഥിച്ച നിങ്ങൾ ആ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങളെ സഹായിച്ച ദൈവത്തിന് നന്ദി പറയുക. നാല് കാര്യങ്ങൾ: തെറ്റുകൾ ദൈവം ഭാഗം സമ്മതിക്കുക, രണ്ടാമത് ദൈവവുമായി ഉടമ്പടി ചെയ്യുക, മൂന്നാമത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, നാലാമത് നന്ദി പറയുക. ഇപ്രകാരം ചെയ്താൽ പരീക്ഷകൻ പുറത്താകുകയും ദൈവം അയക്കുന്ന ദൂതൻ നിങ്ങളുടെ സഹായത്തിനായി ഏത് പ്രതിസന്ധിയിലും എത്തുകയും ചെയ്യും. അല്ലാത്ത പക്ഷം അയക്കപ്പെട്ട ദൂതൻ വാതുക്കലോളം വന്ന് മടങ്ങി സങ്കടത്തോടെ പോകേണ്ടതായി വരും. അതിനാൽ ദൈവവചനം വിട്ടുമാറാതെ, വചനത്തെ ഉപേക്ഷിക്കാതെ, ദൈവത്തെ അനുസരിച്ച് ആരാധിക്കുന്നവരെ, സാത്താൻ വിട്ടുപോകുമ്പോൾ ദൈവം വന്ന് അനുഗ്രഹിക്കുകയും ദീർഘായുസ്സും നിത്യതയും നിങ്ങൾക്ക് അവകാശമാക്കി തരികയും ചെയ്യും. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചും ജീവിച്ചാൽ അവൻ ഇരുന്നത് പോലെ നാം ഈ ലോകത്തിൽ ഇരിക്കും. കാരണം സ്നേഹത്തിന് ഭയമില്ല. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. അതിനായി പരീക്ഷകനെ തോൽപ്പിപ്പാൻ ദൈവത്തെ സ്നേഹിച്ച് അവനോട് ചേർന്ന് മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ആശ്രയമാകുന്ന കർത്താവേ, ഠംബം, അഹങ്കാരം, വക്രതയുള്ള നാവ്, ചതി, വഞ്ചന എന്നിവയുമായി എത്തുന്ന സാത്താനെ വചനത്താൽ തോൽപ്പിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. യഹോവയോടുള്ള ഭക്തി ജ്ഞാനവും വിവേകവും നൽകുന്നതിനാൽ അങ്ങയെ സ്നേഹിച്ച് ജ്ഞാനാത്മാവാൽ നിറയപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അന്ത്യകാലത്ത് എഴുന്നേൽക്കുന്ന എതിർക്രിസ്തുക്കളെ തോൽപ്പിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. BibleStudy.co.in വേണ്ടി തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. കുഞ്ഞുങ്ങളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരീക്ഷകനെ തോൽപ്പിച്ച്, പരീക്ഷയിൽ ജയിച്ച്, കുറവുകളെ നികത്തി നിത്യതയുടെ അവകാശികളാകുവാൻ ദൈവം നിങ്ങളെ കാത്തുകൊള്ളട്ടെ, അനുഗ്രഹിക്കട്ടെ.